الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ഖവാരിജുകളെ കുറിച്ചുള്ള സംസാരമാണ് ഈ മജ്ലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബുന്നാർ, നരകത്തിലെ നായകൾ എന്ന് വിശേഷിപ്പിച്ച, ഇസ്ലാമിക സമൂഹത്തിൽ പിളർപ്പിന്റെ ചരിത്രമാദ്യമായി തുടക്കം കുറിച്ച, മുസ്ലിം ഉമ്മത്തിൽ അനേകം കുഴപ്പങ്ങൾക്കും വിപത്തുകൾക്കും കാരണക്കാരായ അങ്ങേയറ്റം പിഴച്ച കക്ഷികളാണ് ഖവാരിജുകൾ. അവരുടെ ചെറിയ ചരിത്രവും തുടക്കവും, അതുപോലെ തന്നെ അവരുടെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ചില കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ മജ്ലിസുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ദർസിൽ അവരുടെ അടിസ്ഥാനപരമായ പിഴവുകൾ ഏതെല്ലാം വിഷയങ്ങളിലായിരുന്നു എന്ന് ചുരുക്കി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം അഹ്ലു സുന്നത് വൽ ജമാഅയുടെ അഖീദയും അവരുടെ മൻഹജും അതുപോലെ തന്നെ ഖവാരിജുകളുടെ മൻഹജും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും. ആമുഖമായി പറയട്ടെ, ഖവാരിജുകൾ അവർ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് കാലം കഴിയവേ പലപ്പോഴും മാറി മറിഞ്ഞിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിലുള്ള ഖവാരിജുകൾ കുറെ കൂടി അള്ളാഹുവിന്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും പ്രാധാന്യം നൽകുകയും, പക്ഷെ അത് തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന വഴിയിൽ അവർക്ക് അബദ്ധം സംഭവിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ പിൽക്കാലഘട്ടത്തിലുള്ള ഖവാരിജുകൾ അവർ ഫൽസഫയുടെ ആളുകളുമായി, അഹലുൽ കലാമിന്റെ ആളുകളുമായുള്ള ബന്ധം കാരണത്താൽ പിന്നീട് അവരെ ബിദഅത്തുകൾ മൊത്തത്തിൽ മൂടുകയും, അതേപോലെ തന്നെ അവരെ കൂടുതൽ വഴികേടുകളിലേക്ക് അവരുടെ ചിന്താഗതികൾ അവരെ നയിക്കുകയും ചെയ്തു. ഇത് പിൽക്കാലഘട്ടത്തിലുള്ള ഖവാരിജുകളുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഖവാരിജുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നാം ചരിത്രം പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖവാരിജുകൾ എന്നൊരു ശബ്ദമോട് പ്രശ്നമാണ്. ഒന്ന്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അതുപോലെ തന്നെ ഉമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഖവാരിജുകൾ, പിന്നീട് അഹലുൽ കലാമിന്റെ സ്വാധീനമുണ്ടായ മുഅ്തസിലത്തുമായി ബന്ധപ്പെട്ട് ജഹ്മിയത്തിന്റെ വാദഗതികളും അഷാരിയത്തിന്റെ ചിന്താഗതികളും ഒക്കെ കടന്നുകൂടിയ പിൽക്കാലഘട്ടത്തിലുള്ള ഖവാരിജുകൾ, ഇങ്ങനെ രണ്ടായി ഇവരെ വേർതിരിക്കാൻ പറ്റും. ഇതിൽ ആദ്യകാല ഖവാരിജുകളുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അവരുടെ എല്ലാ അടിസ്ഥാനങ്ങളെക്കുറിച്ചും നമ്മളിവിടെ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ചിലത് ഇക്കാലഘട്ടത്തിലുള്ള ഖവാരിജി ചിന്താഗതി നിലനിർത്തുന്ന കക്ഷികൾ ഈ പല ചിന്താഗതികളിലും അവരോട് സാദൃശ്യം പുലർത്തുന്നവരാണ്. ഇന്നുള്ള പല ആധുനിക ഖവാരിജികളും യഥാർത്ഥത്തിൽ ആദ്യകാല ഖവാരിജികളുടെ ആശയങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും കടം കൊണ്ടവരാണ്. അത് പൂർണ്ണമായി അതേപടി അവർ പകർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല കാര്യത്തിലും ഇല്ല എന്നാണ് ഉത്തരം. അത് സ്വാഭാവികമാണ്. ജഹ്മിയത്തിന്റെ അതേ വാദം ആദ്യ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്ന അതേ നഫ്സുൽ കലാം ഇന്നുള്ള ആളുകളിൽ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വരലിലുണ്ടാവുന്ന ആൾക്കാരെ നേരെ കാണിച്ചാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം ജഹ്മിയത്ത് എന്നൊരു കക്ഷി ഇന്ന് നിലനിൽക്കുന്നില്ല എന്നല്ല. അവരുടെ ആശയങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട പല ആളുകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മുഅ്തസിലത്ത്, ഇന്ന് മുഅ്തസിലി എന്ന പേരിൽ നിലനിൽക്കുന്ന ആളുകളെ ചിലപ്പോൾ കാണാൻ തന്നെ സാധിക്കില്ല. പക്ഷെ മുഅ്തസിലത്തിന്റെ ചിന്താഗതികളാണ് ഇന്നിവിടെയുള്ള ഖുറാഫികളുടെ വിശ്വാസങ്ങളെ വളരെ ശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹദീസ് നിഷേധികളുടെ ചിന്താഗതികളെയും വളരെയധികം സ്വാധീനിക്കുന്നത് മുഅ്തസിലികളാണ്. പക്ഷെ അവരാരും പറയുന്നില്ല ഞങ്ങൾ മുഅ്തസിലികളാണ് എന്ന്. അതല്ലെങ്കിൽ മുഅ്തസിലികൾ കൊണ്ടു നടന്നിരുന്ന അവരുടെ ഉസൂലുൽ ഖംസ് അല്ലെങ്കിൽ ഉസൂലുഹുൽ ഖംസ അവരുടെ അഞ്ച് അടിസ്ഥാനങ്ങൾ, ആ അടിസ്ഥാനങ്ങൾ അതേപോലെ പറയുന്ന മുഅ്തസിലികൾ എന്ന് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അതാദ്യകാലം മുഅ്തസിലികൾക്കുണ്ടായിരുന്നു. അത് അതേപോലെ പറയുന്ന ആൾക്കാരെ ചിലപ്പോൾ ഇന്ന് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ പലപ്പോഴും നിങ്ങൾ ഖവാരിജുകളാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ചോദിക്കാറുള്ളത് ഇതാണ്, അല്ല ഞങ്ങളൊരിക്കലും ആദ്യകാല ഖവാരിജുകളുടെ അതേ വാദം പറയുന്നില്ല. ആദ്യകാല ഖവാരിജുകൾ കബായറുകളുടെ പേരിൽ, വൻപാപങ്ങളുടെ പേരിലാണ് തക്ഫീർ നടത്തിയത്, കാഫറാണെന്ന് വിധിച്ചത്. ഞങ്ങളൊരിക്കലും അങ്ങനെ വൻപാപങ്ങൾ ചെയ്തവർ കാഫറാണെന്ന് പറയുന്നില്ല. എന്നാലാകട്ടെ അവർ പല കാര്യങ്ങളിൽ അങ്ങനെ തക്ഫീർ ചെയ്യും. പല പ്രവർത്തനങ്ങളിലും അവരുടേത് ഈ ഖവാരിജുകളുടെ സ്വാധീനം കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ ആദ്യകാല ഖവാരിജുകളുടെ ചരിത്രം പറയുമ്പോൾ പല ആളുകളും ചോദിച്ചേക്കാം ഇത് ഞങ്ങളുടെ അടുത്തില്ലല്ലോ. ശരിയാണ്, നേരെ ഇതേ വാദം പലപ്പോഴും പല ആളുകളുടെ അടുത്തില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരത്തിൽ ആദ്യകാല ഖവാരിജുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട ആളുകൾ ആരൊക്കെയാണ്, ആധുനിക ജിഹാദി പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സലഫിയത്തുൽ ജിഹാദിയ എന്ന പേരിൽ പ്രചരിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ അടുക്കൽ ആദ്യകാല ഖവാരിജുകളുടെ ആശയങ്ങളിൽ നിന്ന് എന്തെല്ലാം സ്വാധീനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഇൻഷാല്ലാ അടുത്ത സംസാരത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹു തആല ആദ്യകാല ഖവാരിജുകളുടെ പിഴവുകളും അഹ്ലു സുന്ന വൽ ജമാഅക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന നിലപാടുകളും എന്താണ് എന്ന കാര്യം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് ഈ വിഷയം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുന്നവൻ. ഖവാരിജുകളുടെ ആദ്യത്തെ പിഴവായി എണ്ണാൻ പറ്റുന്ന ഒരു വിഷയം ഈമാനിന്റെ കാര്യത്തിൽ അവർക്കുണ്ടായ പിഴവാണ്. ഈമാൻ എന്താണ്, ഈമാൻ വർദ്ധിക്കുമോ കുറയുമോ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ നിലപാടിനോട് ഖവാരിജുകൾ വളരെയധികം അകന്നുപോയിട്ടുണ്ട്. അഹ്ലു സുന്നവൽ ജമാഅയുടെ അടുക്കൽ ഈമാൻ എന്നാൽ ഖൗലുൻ വഅഅ്തിഖാദുൻ വഅമലുൻ യസീദു വയൻഖുസ്. അഹ്ലു സുന്നവൽ ജമാഅയുടെ അടുക്കൽ വിശ്വാസം എന്നാൽ ഖൗലുൻ, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. വഅഅ്തിഖാദുൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്. വഅമലുൻ, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. യസീദു വയൻഖുസ്, ആ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. ഇതാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടുക്കലുള്ള ഈമാൻ. അതിന് അവരുടെ അടുക്കൽ ധാരാളം തെളിവുകളുണ്ട് ഈ പറഞ്ഞതിന്. നാവുകൊണ്ട് പറയുക എന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉ വ സിത്തൂന ഔ സബ്ഊന ശുഅബ. ഈമാൻ അറുപതിൽ പരം എഴുപതിൽ പരം ശാഖകളാണ്. അഅലാഹ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതുപോലെ ഈമാനിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഹൃദയം കൊണ്ടുള്ള വിശ്വാസം എന്നതിന് തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്ത്. അല്ലാഹു സൂറത്തുൽ ഹുജറാത്തിൽ അവൻ പറഞ്ഞു, സുബ്ഹാനഹു വതആല, ഖാലത്തിൽ അറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന ولما يدخل الايمان في قلوبكم. കാലത്തിലെ അറാബു ആമന്ന, അറാബികൾ പറയുന്നു ഞങ്ങൾ ഈമാനുള്ളവരാണ്. വലാക്കിൻ ഖൂലു ഖുല്ലം തുഅ്മിനു, പറയുക അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ കൽബുകൾക്കുള്ളിൽ പ്രവേശിച്ചിട്ടില്ല. ഇപ്പൊ കൽബ് ഈമാനിന്റെ സ്ഥലമാണ്. നാവുകൊണ്ട് പറയണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, പോരാ അവന്റെ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം ഈമാനിൽപ്പെട്ടതാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്. അതിന് അനേകം തെളിവുകളുണ്ട്. അതിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക്, കഅബയിലേക്ക് മുസ്ലിമീങ്ങളുടെ ഖിബ്ല മാറ്റിയ സന്ദർഭത്തിൽ യഹൂദന്മാർ മുസ്ലിമീങ്ങളെ കളിയാക്കി. അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്, ഇപ്പോൾ നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു. അപ്പൊ മുന്നേ നിങ്ങൾ നിസ്കരിച്ചത് ഹക്കായിരുന്നെങ്കിൽ, അതാണ് സത്യമെങ്കിൽ, മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഖിബലയാണ് ശരിയെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ നിസ്കാരം ബാത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഈ നിസ്കാരമാണ് ശരിയെങ്കിൽ, ഇത്രയും കാലം നിങ്ങൾ നിസ്കരിച്ച ബാത്തിലാണ്, രണ്ടാണെങ്കിലും നിങ്ങൾ ബാത്തിലില്ലാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകവേ പറഞ്ഞു, وَمَا كَانَ اللَّهُ لِيُضِيعَ إِيمَانَكُمْ وَمَا كَانَ اللَّهُ لِيُضِيعَ إِيمَانَكُمْ അല്ലാഹു നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുന്നതല്ല. ഇവിടെ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? നിസ്കാരമാണ്. ഇത്രയും കാലം നിങ്ങളെ നിസ്കരിച്ചത്, ആ നിസ്കാരം അല്ലാഹു പാഴാക്കി കളയുകയില്ല. അവിടെ നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ച പദം ഈമാൻ എന്നാണ്. وَمَا كَانَ اللَّهُ لِيُضِيعَ إِيمَانَكُمْ, പ്രത്യേകം ശ്രദ്ധിക്കുക, വാക്ക്, വിശ്വാസം, പ്രവൃത്തി, ഇതെല്ലാം ഈമാനിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതെല്ലാമാണ് ഈമാൻ. യസീദു വയൻകുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതിന് ധാരാളം തെളിവുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? അവർ അല്ലാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങി. അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ زَادَتْهُمْ إِيمَانًا, അവരുടെ ഈമാൻ വർദ്ധിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനിന് വർദ്ധനവുണ്ട് എന്ന് പറഞ്ഞു. ധാരാളക്കണക്കിന് തെളിവുകൾ വന്ന വിഷയമാണ്. വർദ്ധിക്കുന്ന ഏതൊരു കാര്യവും കുറയുമെന്ന് പറഞ്ഞാൽ കുറവിനുള്ള തെളിവായി. ഈമാൻ കുറയും, കൂടും. കൂടുമെന്നതിനുള്ള തെളിവ് തന്നെ കുറയുമെന്നതിനും കൂടിയുള്ള തെളിവാണ്. ഈമാൻ കുറയുമെന്ന വിഷയത്തിൽ വ്യക്തമായി ലഫ്ദോടുകൂടി വാക്കോടുകൂടിയുള്ള തെളിവ് ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഏതൊരു കാര്യവും കൂടുമെങ്കിൽ അതിന് കുറവുണ്ടാവും. അപ്പൊ ഈമാൻ കൂടുമെന്നതിൽ നിന്ന് അതിന് കുറവ് സംഭവിക്കുമെന്ന് കൂടി മനസ്സിലാക്കി. ഇതൊക്കെ നമ്മളിപ്പോ എന്തിനാ പറഞ്ഞത്? ഈ വിഷയത്തിൽ ഹവാരിജികൾക്ക് പിഴവുണ്ടായിട്ടുണ്ട്. അല്ല, അവരുടെ പിഴവിന്റെ അടിസ്ഥാനം തന്നെ ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് അവരുടെ പിഴവിന്റെ അടിസ്ഥാനം തന്നെ ആരംഭിച്ചത്. അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ അടുക്കൽ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ ഖവാരിജികളുടെ അടുക്കൽ ഈമാൻ എന്നാൽ ഒരൊറ്റ കാര്യമാണ്, അതൊരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അവർ പറഞ്ഞു, ഈമാൻ എന്നാൽ അതൊരൊറ്റ വസ്തുവാണ്, ആ വസ്തുവിന് വർധനവോ കുറവോ ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞു, ആരെങ്കിലും തിന്മകൾ ചെയ്താൽ അവന്റെ ഈമാനിൽ കുറവ് സംഭവിക്കുമെന്നല്ല പറയേണ്ടത്, അവന്റെ ഈമാൻ തന്നെ ഇല്ലാതെയാകുമെന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അവർ പറഞ്ഞു, അഹ്ലുസുന്ന വൽ ജമാഅയുടെ മദ്ഹബ് എന്താണ്? ഇമാൻ വാക്കാണ്, പ്രവൃത്തിയാണ്, വിശ്വാസമാണ്. നന്മ ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടും, തിന്മ ചെയ്യുന്നതിനനുസരിച്ച് അത് കുറയും. എന്നാൽ ഖവാരിജികൾ അവർ പറഞ്ഞു, ഈമാൻ എന്നാൽ ഒരൊറ്റ കാര്യമാണ്. അൽ ഈമാനു ശൈഉൻ വാഹിദുൻ ലാ യതജസ്സാ വലാ യതബഅദ്. ഈമാൻ അവരുടെ അടുക്കൽ ശൈഉൻ വാഹിദ്, ഒരൊറ്റ കാര്യമാണ്. ലാ യതജസ്സാ വലാ യതബഅദ്, അത് ജുസുകളല്ല, ഭാഗങ്ങളാക്കാൻ പാടില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നു പോയാൽ എല്ലാം പോകും, പിന്നെ ഒന്നും ബാക്കിയാവില്ല. അതുകൊണ്ടാണ് അവർ തക്ഫീർ നടത്തിയത്. അവർക്ക് ഈ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ വൻപാപം ചെയ്തയാളുകൾ, കബായറുകൾ, വലിയ തെറ്റുകൾ, ഉദാഹരണത്തിന് വ്യഭിചാരം, മോഷണം, കളവ് പറയൽ, വഞ്ചന, ഇങ്ങനെയുള്ള തിന്മകൾ ചെയ്തയാളുകൾ കാഫിറുകളാണ് എന്ന് അവർ വിധിക്കാനുള്ള കാരണം. അവിടുന്ന് ഇവരെ പിഴവ് തുടങ്ങിയത്, അലി റളിയല്ലാഹു അൻഹുവിനെ തക്ഫീർ നടത്തുന്നതിലേക്കൊക്കെ അവരെ എത്തിച്ചെയ്താണ്. അവരുടെ അടുക്കൽ ഈമാൻ എന്നാൽ ഒരു കാര്യമാണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ഈമാൻ തന്നെ ഇല്ലാതെയാകും, അത് പൂർണ്ണമായി നശിച്ചുപോകുമെന്നതായിരുന്നു അവരുടെ അടുക്കലുള്ള നിലപാട്. ഇതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഖവാരിജികളുടെ മദ്ഹബിനെ കുറിച്ച് പറയവേ പറഞ്ഞത്, ഈ ഖവാരിജികൾക്കുള്ള മദ്ഹബായിരുന്നു, അവരുടെ മദ്ഹബിനെ കുറിച്ച് പറയവേ അദ്ദേഹം പറഞ്ഞു, അൽ ഈമാനുൽ മുത്ലഖു യതനാവലു ജമീഅ മാ അമറ അല്ലാഹു ബിഹി വ റസൂലുഹു ഫമതാ ذهب بعض ذلك بطل الايمان. ഖവാരിജികളുടെ അടുക്കൽ ഫമതാ ذهب بعض ذلك, ഈമാനിന്റെ ഒരു ചെറിയ ഭാഗം അതല്ലെങ്കിൽ അതിന്റെ ചെറിയ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടാൽ ബഖല ഈമാൻ, ഈമാൻ തന്നെ ഇല്ലാതെ. ഫയൽസമു തക്ഫീറു അഹ്ലി ദുനൂബ്, അതിൽ നിന്നാണ് തെറ്റ് ചെയ്യുന്നവർ കാഫിറുകളാണ് എന്ന വാദം അവർക്കുണ്ടായത്. അങ്ങനെയാണ് ഒരു മുസ്ലിങ്ങളെ കൊന്നത്, വൻപാപം ചെയ്തയാളുകൾ കാഫിറുകളാണ്. അങ്ങനെ വൻപാപം ചെയ്തയാളുകളെ കാഫിറാക്കാൻ അവർ കണ്ടുപിടിച്ച ന്യായം എന്താണ്? ഈമാൻ ഒരു കാര്യമാണ്, അതൊരിക്കലും കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഈമാൻ പൂർണ്ണമായി നശിച്ചുപോകും. ഈമാൻ പൂർണ്ണമായി നശിച്ചവനാരാണ്? കാഫിർ. കാഫിറിന്റെ വിധി എന്താണ്? അവനെ കൊന്നുകളയാനല്ല. ഇതാണ് അവർ അവരുടെ പിഴച്ച വാദത്തിന് തെളിവായി പിടിച്ചത്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ അടുക്കലുള്ള മദ്ഹബ് എന്താണ്? അവർ പറഞ്ഞു, ഈമാൻ എന്നാൽ അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ട മസാലയാണ്. കാരണം ഏതാണ്ട് എല്ലാ പിഴച്ച കക്ഷികളും ഈ മസാലയിൽ പഴച്ചിട്ടുണ്ട്, എല്ലാ ബിദഅത്തിന്റെ കക്ഷികളും എന്ന് വേണമെങ്കിൽ പറയാം. മുഅ്തസില, ഖവാരിജ്, റാഫിള, അഷഅരിയ്യ, മാതുറിദിയ്യ, ജഹ്മിയ്യ, കുല്ലാബിയ്യ, എല്ലാ ബിദഅത്തിന്റെ കക്ഷികളായ ആരൊക്കെ വന്നിട്ടുണ്ടോ, മിക്കവാറും എല്ലാവർക്കും ഈമാനിന്റെ കാര്യത്തിൽ പഴുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് രണ്ട് കലിമത്തുകളുടെ അർത്ഥം വിശദീകരിക്കുന്നതിലാണ്. അതിൽ ഒന്നാമത്തെ കലിമത്ത് ഈമാനാണ്. എന്താണ് ഈമാൻ എന്ന് വിശദീകരിക്കുന്നതിൽ ഇസ്ലാമിന്റെ കക്ഷികൾക്കിടയിൽ അങ്ങേയറ്റത്തെ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കലിമ അൽ ഇൽം, എന്താണ് പഠിക്കേണ്ടത് എന്ന കാര്യം നിശ്ചയിക്കുന്നിടത്താണ്. ഈ രണ്ട് കാര്യത്തിലും എല്ലാ കക്ഷികൾക്കും ഇടയിൽ ശക്തമായ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. അൽ ഇൽമു വൽ ഈമാൻ, ഇൽമും ഈമാനും. ഈ രണ്ട് പദങ്ങൾ അവയുടെ വിശദീകരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ മിക്ക ബിദഅത്തിന്റെ കക്ഷികൾക്കും അല്ല, അല്ലെങ്കിൽ എല്ലാ ബിദഅത്തിന്റെ കക്ഷികൾക്കും പിഴവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ ഖവാരിജികളുടെ പിഴവിന്റെ ആരംഭപ്പെടുന്ന ഖവാരിജികൾക്ക് നേരെ എതിരാകുന്ന കക്ഷിയാരൻ, അൽമുർജിഅ, മുർജിഅത്തിന്റെ ആളുകളാണ്. അവര് പറഞ്ഞു, ഈമാൻ എന്നാൽ അത് തെറ്റ് ചെയ്താൽ തീരെ കുറയുന്നില്ല. അവരും പറഞ്ഞു, ഈമാൻ എന്നാൽ ഒരൊറ്റ കാര്യമാണ്, തെറ്റ് ചെയ്താൽ ഈമാൻ ഒരിക്കലും കുറയില്ല. ഖവാരിജികൾ നേരെ തിരിച്ചാൻ, അവർ പറഞ്ഞു, ഈമാൻ എന്നാൽ ഒരൊറ്റ കാര്യമാണ്, ഒരൊറ്റ വസ്തുവാണ്. ഈ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അതായത് അത് ഇപ്പൊ നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ ഇമാൻ ശാഖകളാണ് അല്ലെ. ഇവരെ ഇപ്രായപ്രകാരം അങ്ങനെ ശാഖ ഒന്നുമില്ല. ഈമാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, അത് ഒന്ന് അത് ഒന്ന് മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഈമാനില്ല. അപ്പൊ ഖവാരിജികൾ അവർ പറഞ്ഞു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കംപ്ലീറ്റ് ഈമാൻ ഇല്ലാതാവും. മുർജിയത്തിന്റെ ആളുകൾ പറഞ്ഞു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഈമാനിന് ഒരു കോട്ടവും തട്ടില്ല. അവർ പറഞ്ഞു ഈമാനുനാ കഈമാനി അബൂബക്റിൻ വക ഈമാനിൽ മലായിക്ക, നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അബൂബക്കറിന്റെയും മലക്കുകളുടെയും ഈമാൻ പോലെയാണ്. ഇത് നേരെ ഇതിന് ഓപ്പോസിറ്റ് മുർജിയത്തിന്റെ വാദമാണ്. മുർജിയത്ത് അവർ അള്ളാഹുവിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചു പോയ ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവർക്ക് ആ പേരെന്നെ കിട്ടിയത്. മുർജിയ റജാഇന്റെ ആളുകൾ, പ്രതീക്ഷയുടെ ആളുകൾ. എത്ര തെറ്റ് ചെയ്താലും അള്ള പുറത്തു തരും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായാൽ അവൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകില്ല എന്ന ചിന്താഗതി. എന്നാൽ അവർക്ക് നേരെ ഓപ്പോസിറ്റാണ് ഖവാരിജികൾ. അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഈമാനം ഒന്നാകെ ബാത്തിലായി. ഖവാരിജികളിൽ ഭയമാണ് കൂടുതൽ മുന്തി നിന്നതെങ്കിൽ മുർജിയത്തിന്റെ ആളുകളുടെ അടുക്കൽ പ്രതീക്ഷയാണ് കൂടുതൽ മുന്തി നിന്നത്. അള്ളാഹുള്ള പ്രതീക്ഷ ഖവാരിജികളോ അവരെ അള്ളാഹിനെ കൂടുതൽ പേടിച്ചു. മുർജിയത്തോ അവരല്ലാഹുവിനെ അങ്ങേയറ്റത്തെ പ്രതീക്ഷയിലായി. അവസാനം അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം തീർത്തും അവരുടെ ഹൃദയത്തിൽ നിന്നില്ലാതെ. ഇത് രണ്ടും ആവശ്യമാണ്. അഹ്ലു സുന്ന വൽ ജമാഅ ഈ രണ്ട് കക്ഷികൾക്കും ഇടയിലാണ്, അവർ വസതൻ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങളെ നാം ഉമ്മതൻ വസത ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു, കൂടുതലുമില്ല കുറവുമില്ല. അഹ്ലു സുന്ന ഇതിന്റെ ഇടയിലാണ്. അവർ പറഞ്ഞു നന്മ ചെയ്യുന്നതിനനുസരിച്ച് വിശ്വാസിയുടെ ഈമാൻ വർദ്ധിക്കും. എല്ലാ ഫർദുകളും ചെയ്യുകയും എല്ലാ സുന്നത്തുകളും പ്രാവർത്തികമാക്കുകയും എല്ലാ ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്താൽ അവന്റെ ഈമാൻ പൂർണ്ണമാകും. എന്നാൽ എത്രമാത്രം ഫർദുകൾ അവൻ നഷ്ടപ്പെടുത്തുന്നോ എത്രമാത്രം ഹറാമുകൾ അവൻ ചെയ്യുന്നോ അത്രമാത്രം അവന്റെ ഈമാനിൽ കുറവ് സംഭവിക്കും. അവന്റെ ഈമാൻ കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രമാത്രം വലിപ്പുണ്ടാവും, അത്ര വരെ കുറയും. എന്നാലും അതെങ്കിലും ബാക്കിയുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൽബിൽ മിസ്ഖാൽ ദറ ഈമാൻ ബാക്കിയുള്ള ആൾക്കാർ, ഒരണുമണി തൂക്കം ഈമാൻ ബാക്കിയുള്ള ആളുകൾ, അവരെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷഫാഅത്തിലൂടെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. നരകത്തിൽ ഒരു കാലം വരെ അവർ കിടക്കും, പക്ഷെ ഈമാനിന്റെ ഒരു ചെറിയ അണുമണി തൂക്കം മാത്രമേ ബാക്കിയുള്ളൂ. അവരെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊണ്ടുവരും. ഈമാൻ അത്രയും ചെറുതാകും, ഈമാൻ വളരെയധികം വലുതാകും. അമ്പിയാക്കന്മാരുടെ ഈമാനിനെ പോലെ, ഔലിയാക്കന്മാരുടെ ഈമാനിനെ പോലെ ഈമാൻ വളരെയധികം ചെറുതാകപ്പോ അഹ്ലു സുന്ന വൽ ജമാഅ അവർ പറഞ്ഞു തിന്മകൾ ചെയ്തയാളുകൾ, വൻപാപങ്ങൾ ചെയ്തയാളുകൾ, അവരെക്കുറിച്ച് അഹ്ലു സുന്ന വൽ ജമാഅ അവർ പറഞ്ഞു മൻ ഫഅല മിനൽ മുഅ്മിനീന ഔ മൻ ഇർതകബ കബീറത മിനൽ മുഅ്മിനീന فهو مؤمن بإيمانه وفاسق بكبيرته. കാണാതെ പഠിക്കാൻ പറ്റിയ വാക്കാണ്, ഇതാണ് അഹ്ലു സുന്നയുടെ വാക്ക്. مؤمن بإيمانه وفاسق بكبيرته, അവന്റെ അടുക്കലുള്ള ഈമാൻ അത് കാരണത്താൽ അവൻ മുഅ്മിനാണ്, അവനെ മുഅ്മിൻ എന്ന് വിളിക്കാം, കാരണം അവന്റെ അടുത്ത് ഈമാൻ കുറച്ച് ബാക്കിയുണ്ട്. അവൻ പൂർണ്ണ മുഅ്മിനാണോ? ല, ഫാസിഖുൻ ബികബീറതിഹി, വൻപാപങ്ങൾ ചെയ്തു എന്ന കാരണത്താൽ അവൻ ഫാസിഖൻ, തമ്മടിയൻ, പൂർണ്ണ മുഅ്മിനല്ല. ഇതാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ഈമാനിന്റെ വിഷയത്തിലുള്ള നിലപാട്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈമാൻ കൗലാവട്ടെ അമലാവട്ടെ അച്ചക്കാതാവട്ടെ ഞാനും അതേറ്റ് എന്റെ ബന്ധമുള്ളത് എന്ന് വിചാരിച്ചേക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ സലഫുകൾ മുൻഗാമികളായ ആളുകൾ വരെ പറഞ്ഞതായി കാണാം, ഈമാനിന്റെ വിഷയത്തിലുള്ള പിഴവ് എന്നത് ഏതാണ്ട് മുസ്ലിം ഉമ്മത്തിലുള്ള എല്ലാ കക്ഷികളിലും കാണാൻ സാധിക്കുന്ന പിഴവാണ്. അവരിൽ ചിലർ പറഞ്ഞതായി കാണാം അക്സർ ഉന്നാസി തഅസ്സുറൻ ബൈനൽ മുസ്ലിമീൻ ഹുമുൽ മുർജിഅ, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിച്ച കക്ഷി മുർജിഅത്താണ്. അവർക്ക് നല്ല സ്വാധീനം ഉണ്ടെന്നാണ്. തിന്മ ചെയ്യുന്ന ആളുകൾ, പലപ്പോഴും തിന്മ ചെയ്യുന്ന ആൾക്കാർ അവർ പറഞ്ഞാലില്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മുർജിഅത്തിന്റെ ചിന്താഗതിയുണ്ട്. അപ്പൊ ഈമാനിന്റെ വിഷയം കൂടുതൽ പഠിക്കുക എന്നത് അനിവാര്യമാണ്. ഈ സന്ദർഭം കൂടുതൽ വിശദീകരിക്കാൻ അനുയോജ്യമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ അവരുടെ പിഴവ്, അവർ പറഞ്ഞിരുന്നു ഈമാൻ അത് ഒരൊറ്റ കാര്യമാണ്, അതിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞാൽ അവന്റെ ഈമാൻ പരിപൂർണമായി ഇല്ലാതെയാകും, അവൻ കാഫറാവും, വൻപാപം ചെയ്തവൻ കാഫറാണ് എന്നത് അവരുടെ ഒന്നാമത്തെ പിഴവുകളിൽപ്പെട്ടതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈമാനിന്റെ വിഷയത്തിലുള്ള ഈ പിഴവ്, ഇതിന്റെ മേലെയാണ് അവർ മറ്റു പിഴവുകൾ കൊണ്ടുവന്നത്, അവരുടെ മറ്റു പിഴവുകൾ പങ്കെടുക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈമാനിന്റെ കാര്യത്തിൽ ഇവർക്കുണ്ടായ ഈ പിഴവ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി പിഴവൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ ബാക്കി പിഴവുകളിൽ ബഹുഭൂരിപക്ഷവും സംഭവിച്ചത്. അവർ പറഞ്ഞു വൻപാപം ചെയ്തയാളുകൾ കാഫിറാണ്, അല്ലെങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമായി ഇല്ലാതെയാകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ മറ്റൊരു വാദം പടുത്തുയർത്തി. അതെന്തായിരുന്നു? വൻപാപം ചെയ്തവരെല്ലാം കാഫിറുകളാണ്, വൻപാപം ചെയ്തവരെല്ലാം കാഫിറുകളാണ്. അതിന് ഖുർആനിൽ ആയത്താണ് അവർ തെളിവ് പിടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്താണ് അവർ ഇതിന് തെളിവ് പിടിച്ചത്. അവർ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ബലാ മൻ കസബ സയ്യഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹ് ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഈ ആയത്ത് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അവരുടെ തെളിവ് പിടിക്കലും കൂടി കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഇതിന് എന്ത് മറുപടി ഇട്ടു ആലോചിക്കണം. ഇതിനെങ്ങനെ മറുപടി പറയാൻ പറ്റുമെന്ന്. കാരണം എന്താണ്? അവരുടെ ശുഭത്തുകൾ വളരെ ഖൗയ്യത്തായിരുന്നു, വളരെ ശക്തമായിരുന്നു. ഖുർആൻ ആയത്താണ് ഇത്. അവർ പറഞ്ഞു, ബല അല്ല, മൻ കസബ സയ്യഅതൻ, ആരെങ്കിലും ഒരു സയ്യഅത്ത് തിന്മ ചെയ്താൽ, വഅഹാതത് ബിഹി ഖതീഅതുഹ് വഅഹാതത്, അവനെ ചൂഴ്ന്നു കഴിഞ്ഞാൽ, ബിഹി അവനെ കൊണ്ട്, ഖതീഅതുഹ് അവന്റെ തിന്മ അവനെ ചൂഴ്ന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു തിന്മ ചെയ്തു, ആ തിന്മ അവനെ ചൂഴ്ന്നു കഴിഞ്ഞാൽ, ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിന്റെ അവകാശികളാണ്, ഹും ഫിഹാ ഖാലിദൂൻ, അവർ അതിൽ കാലാകാലം കിടക്കുന്നവരാണ്. അവർ പറഞ്ഞു തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്ത ആ തെറ്റ് അവനെ പൂർണ്ണമായി ചൂന്നു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നത്. ഇതെല്ലാം വേറെ തെളിവുകൾ എടുത്തിട്ടുണ്ട്. ഇത് അവരുടെ തെളിവുകളിൽ പ്രകടമായ തെളിവാണ്. അവർ പറഞ്ഞു ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അവനെ ഒന്നാകെ മൂടിക്കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കാലാകാലം കിടക്കുന്നവനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. ശരിയാണ്, ആയത്തിന്റെ നേര ബാഹറജാണ്. തിന്മ ചെയ്തു, ആ തിന്മ അവനെ മൂടിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിൽ കാലാകാലം കിടക്കുന്നവനാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള എന്താണ്? തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് അള്ളാഹു ചിലപ്പോൾ പുറത്തുവരാൻ സാധ്യതയുണ്ട്. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിന്റെ തഫ്സീർ വായിച്ചാൽ നമുക്ക് ഈ ഇഷ്കാല് മാറിക്കിട്ടും. അദ്ദേഹം പറഞ്ഞു, അസ്സയ്യഅത്തു അല്ലതി തുഹീതു ബിർറജുൽ ഹിയ ശിർക്ക്, ഒരു മനുഷ്യനെ പൂർണ്ണമായി ചൂഴ്ന്നു നിൽക്കുന്ന, അവനെ പൂർണ്ണമായി മുക്കിക്കളയുന്ന തിന്മ ഒരേ ഒരൊറ്റ തിന്മയാണ്, അതേതൻ ശിർക്കൻ, വേറൊരു തെറ്റല്ല. ആയത്തിന്റെ പ്രകടമായ രൂപം കണ്ടുകഴിഞ്ഞാൽ തെറ്റ് ചെയ്തതിന് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ്, കാലാകാലം നരകത്തിൽ കിടക്കുന്ന. പക്ഷെ അവിടെ ഉദ്ദേശിച്ച തിന്മ ഏതാണ്? ശിർക്കൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഷൈഅൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ ശിർക്ക് ചെയ്യപ്പെടുന്നത് ഒരിക്കലും പുറത്തു കൊടുക്കൂല, എന്നാൽ അതിൽ താഴെയുള്ളതവൻ പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മേൽ നരകം നമ്മെ ഹറാമാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ശിർക്കിൽ താഴെയുള്ളത് ചെയ്തവന് നരകം ഹറാമല്ല, കാലാകാലം നിഷിദ്ധമല്ല, അവന്റെ തെറ്റുകൾക്ക് തുല്യമായ ശിക്ഷ ലഭിക്കുകയോ അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുകയും അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. ഇതാണ് മറ്റേ ആയത്തുകൾ കൂട്ടി വായിച്ചാൽ മനസ്സിലാവാൻ സാധിക്കാം. പക്ഷെ അവർ ഈ ഒരൊറ്റ ആയത്ത് എടുത്തു പിടിച്ചു. കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ആയത്ത് മാത്രം കേട്ട് കഴിഞ്ഞാൽ ശരിയാണ്, തെറ്റ് ചെയ്തവൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട. അപ്പൊ അവർ പറഞ്ഞു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, തിന്മകൾ ചെയ്തവർ, വൻപാപങ്ങൾ ചെയ്തവർ, അവർ കാലാകാലം നരകത്തിൽ കിടക്കുന്നവരാണ്. മാത്രമല്ല അവര് പറഞ്ഞു, മുശ്രിക്കുകളെപ്പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കഠിനമായ ശിക്ഷ, ശിക്ഷയിൽ പോലും കുറവുണ്ടാവില്ല, ഒരേ ശിക്ഷ, മുശ്രിക്കുകൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ വൻപാപം ചെയ്ത ആളുകൾക്ക് നിശ്ചയിക്കുമെന്നാണ് ഖവാരിജുകൾ പറഞ്ഞത്. ഈ മസ്അലയിൽ ഇവരോട് യോജിച്ച മറ്റൊരു കക്ഷി കൂടിയുണ്ട്. ആരാണത്? എന്നാൽ അവര് കംപ്ലീറ്റ് കാര്യത്തിൽ യോജിച്ചിട്ടില്ല, പക്ഷെ പലതിലും യോജിച്ചിട്ടുണ്ട്. അൽ മുഅ്തസില. മുഅ്തസില അവർ പറഞ്ഞു, അവർ കുറച്ചൊരു ചെറിയ വാക്കിൽ വ്യത്യാസമുള്ളവർക്ക്, ഖവാരിജുകളുടെ അതേ വാദം തന്നെയാണ് മുഅ്തസിലത്തിന് ഈ വിഷയത്തിലുള്ളത്. അവർ പറഞ്ഞു, വൻപാപം ചെയ്തയാളുകൾ അവർ നരകത്തിൽ ശാശ്വതരാണ്, പക്ഷെ അവർ കാഫിറാണ് എന്ന് പറയില്ല. പിന്നെന്താ അവരെ പറയാ, മുഅ്മിനാണെന്ന് പറയോ? ഇല്ല, അതും പറയില്ല. അവർ പറഞ്ഞു, ഫഹും അല മൻസിലത്തിൻ ബൈന മൻസിലതൈൻ, അവർ മുഅ്മിനു കാഫിറിനു ഇടയിലാണ്. ഇങ്ങനെയാണ് മുഅ്തസിലത്തിൽ ഉണ്ടായതന്നെ. അൽ ഹസൻ ബസ്രിയുടെ സദസ്സിൽ നിന്ന് ഒരിക്കൽ ഈ ചോദ്യം വന്നപ്പോ ഒരാൾ ഹസൻ ബസ്രി മറുപടി പറഞ്ഞു, വൻപാപം ചെയ്ത ആളുകൾ അവൻ ഈമാനിൽ കുറവ് സംഭവിച്ചവനാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? അതിന്റെ ഇടയിൽ എഴുന്നേറ്റ് പോയി. അയാൾ ആ സദസ്സിനെ ഇഅ്തിസാൽ ചെയ്തു, അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഇഅ്തിസാലിൽ നിന്നാണ് മുഅ്തസിലത്തിന് ആ പേര് കിട്ടിയത്. അങ്ങനെയാണ് ഇഅ്തസല മുഅ്തസലി എന്ന് വന്നത്. അങ്ങനെയാണ് ഇഅ്തിസാൽ ഉണ്ടായത്. ഇതാണ് മുഅ്തസിലത്ത് എന്ന പേരിന്റെ അടിസ്ഥാനം തന്നെ ഈ സദസ്സിന് ഇറങ്ങിപ്പോയിന്. അപ്പോൾ മുഅ്തസിലത്ത് അവർ പറഞ്ഞു, ഇവര് രണ്ടിന്റെ ഇടയിലാണ്, മുഅ്മിനും അല്ല എന്ന കാഫിറും അല്ല. തൃശങ്കു സ്വർഗം എന്നൊരു വർത്തമാനം ഹിന്ദുക്കളുടെയിലുണ്ട് അല്ലെ. ഭൂമിയിൽ അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന സ്വർഗത്തിലേക്കട്ട് എത്തുകയും ചെയ്തിട്ടില്ല, ഇതിന്റെ നടുവിലാണ്. ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള ചിന്താഗതിയാണ്. എന്നാ അതന്നെയാണെന്നല്ലേ ഞാൻ പറഞ്ഞ്. അതായത് ഈമാനിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്നാ കുഫറിലേക്കട്ട് എത്തിയിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് വൻപാപങ്ങൾ ചെയ്തവർക്കുള്ളത് എന്നാണ് മുഅ്തസിലികൾ പറഞ്ഞത്. എന്നാ ശരി, എന്നവന്റെ പരലോകത്തെത്തിയവന്റെ അവസ്ഥ എന്താണ്? അത് മുഅ്തസിലികൾ ഖവാരിജികൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. ഇവന്റെ ഇവിടെ ഉള്ള പേരെന്ത് വിളിക്കണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവിടെ പോയാൽ അവൻ കാലാകാലം നരകത്തിലാണ്, കാലാകാലം അവൻ നരകത്തിലാണ് എന്നാണ് അവർ വിശ്വസിച്ചത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്തിനെ കുറിച്ച് തീർത്തും നിരാശയുണ്ടാക്കുന്ന വിശ്വാസമാണ്. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആളുകളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകാൻ പാടില്ല. ഖവാരിജികൾ പറഞ്ഞു, അല്ലൊരിക്കലും പുറത്തു കൊടുക്കില്ല. വൻപാപം ചെയ്തവർ ഒന്നല്ലെങ്കിൽ തൗബ ചെയ്യണം, അതല്ലെങ്കിൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവനെ കൊന്നുകളയണം. ഒരു കൊന്നുകളെ വരുന്നതാണ്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, അവരുടെ ചരിത്രത്തിൽ രസകരമായ പലതും കാണാം. ചിലപ്പോ അവർ സ്വയം തന്നെ തക്ഫീർ നടത്തി വരുന്നു, ഞാൻ കാഫിറാന്നറിയുന്നു, എന്നിട്ട് അവരതിന് കാരണം പറയാറില്ല. എന്താണ്? ഞങ്ങൾ മുശ്രിക്കീങ്ങളുടെ നാട്ടിലാണ് നിൽക്കുന്നത്, ഇവിടുന്ന് പുറത്തു പോകുന്നവരെ ഞങ്ങളും കാഫിരീങ്ങളാണ് എന്നുവരെ ഖവാരിജികൾ പറയാറുണ്ടായിരുന്നു. സ്വന്തത്തിനെ തന്നെ ചിലപ്പോൾ തക്ഫീർ നടത്തും, അത്രയധികം അവർ മുന്നോട്ട് പോയിരുന്നു. മാത്രമല്ല അവരോട് എതിർത്ത് നിൽക്കുന്ന ആരാകട്ടെ ഇവൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അവൻ കാഫിറൻ. അവരോട് എതിർത്ത് നിന്നതിന് ഈ വിഷയത്തിൽ അഷാത്ത് റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒരു ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരാള് ഒരു സഹാബി, ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, ഇമാം ഷാത്ത് ബിൽ ഇഹ്തിസാമിൽ എടുത്തു കൊടുത്ത സംഭവമാണ്. അദ്ദേഹം കുഫറിന്റെ ആളുകളുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാം. അപ്പൊ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരിടത്ത് നിന്ന് ബാങ്ക് കെട്ടു, അദാന് കെട്ടു. അപ്പൊ നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അദാന് കെട്ടോടത്തേക്ക് പോയി. അങ്ങനെ നിസ്കാരത്തിലുള്ള സ്ഥലത്തെത്തി നോക്കിയപ്പോ ഇവർ ഖവാരിജികളാണ്, അല്ല അസാരക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖവാരിജികളുടെ ഒരു കക്ഷിയാണ് അവർ. അപ്പൊ ഇദ്ദേഹം ഇവിടെ എത്തിയപ്പോ ഇവർ ചോദിച്ചു, നീ ആരാടാന്ന് വെച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ യുദ്ധം കഴിഞ്ഞു വരാം. അപ്പൊ ഇവർ ചോദിച്ചു, നിനക്കെന്താണ് ഇവിടെ കാര്യം, അള്ളാഹുവിന്റെ ശത്രുവെ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ബാങ്ക് നിസ്കരിക്കാൻ വന്നാൽ. പക്ഷെ അവർ അദ്ദേഹത്തെ കഴുത്തു വെട്ടിക്കൊന്നാണ്. സമ്മതിക്കൂല, മുസ്ലിമാണ്, സമ്മതിക്കൂല. അവർക്ക് എതിരെ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അവനാരാണ്, കാഫിറാണ്. ഇപ്പൊ ഖവാരിജികൾ വൻപാപം ചെയ്ത എന്റെ അവരുടെ അടുത്തുള്ള വൻപാപം ഖവാരിജികളോട് എതിരായി എന്നുള്ളത് അതാണ് വൻപാപം. ഇപ്പൊ ഖവാരിജികളോട് എതിരായ ആളുകൾ, അതല്ലെങ്കിൽ വൻപാപം ചെയ്ത ആളുകൾ, അവരെല്ലാം തക്ഫീർ ചെയ്യുക, കാഫിറുകളാണെന്ന് പറയുകയും അവരെ കൊന്നുകളയുകയും ചെയ്യുക എന്നത് ഖവാരിജികളിൽ നിന്ന് പ്രകടമായി വന്ന കാര്യമാണ്. എന്താ അതിനുള്ള മറുപടി? ധാരാളം മറുപടികളുണ്ട് അല്ലെ. വൻപാപം ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാന തആല പുറത്തു കൊടുക്കുന്ന അറിയിക്കുന്ന തെളിവുകൾ ധാരാളമുണ്ട്. എത്രയോ അഹാദീസുകൾ ആ വിഷയത്തിൽ വന്നതായി കാണാൻ സാധിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല അൽജന്ന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അവൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അവന് ശിക്ഷ ലഭിച്ചതിന് ശേഷം, അലൈക്കും സലാം, അല്ലെങ്കിൽ അവന് ശിക്ഷ ലഭിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. ഇവിടെ അവർക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മ ചെയ്തവരെ താക്കീത് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ആയത്തുകൾ മാത്രം നോക്കി, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ അവന്റെ റഹ്മത്തിന്റെ ആയത്തുകൾ മുഴുവൻ പരിഗണിക്കാതെ. ഇത് മിക്കവാറും എല്ലാ ബിദ്അത്തുകാർക്കും സംഭവിക്കുന്ന ഒന്നാമത്തെ അബദ്ധത, അവർക്ക് അനുകൂലമായ ചില ആയത്തുകൾ മാത്രം പരിശോധിക്കും, അത് സ്വീകരിക്കും, എന്നാൽ മറ്റ് ആയത്തുകളെ ഒരുമിപ്പിക്കുക എന്നത് അവരെടുത്ത് കാണുന്നു. ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ പോലെ, ഇന്ത്യക്കാരനായ ചെങ്ങായി പറഞ്ഞ പോലെ, നിങ്ങൾ ജിഹാദിന്റെ ആയത്ത് വായിക്കുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ആകെ ഖുർആനിൽ ജിഹാദിന്റെ ആയത്ത് മാത്രമല്ല, സബറിന്റെ ആയത്തുണ്ട്, ദുർബലതയുടെ സന്ദർഭത്തിൽ ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകത പറയുന്ന ആയത്തും ഖുർആനിലുണ്ട്. ആ ആയത്ത് എന്ത് ചെയ്യണപ്പോ? ഈ ആയത്തുകൾ എങ്ങനെ പ്രാവർത്തികമാക്കണം? അത് എപ്പോഴാണ് പ്രാവർത്തികമാക്കേണ്ടത്? മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എപ്പോഴാണ് പ്രാവർത്തികമാക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആല യഹൂദന്മാരെ പറ്റി പറഞ്ഞതുപോലെയാണ് കാര്യം. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിൽ ചിലത് വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഇതന്നെയാണ് ഖവാരിജികൾക്കും പറ്റിയത്. അവര് അള്ളാഹു താക്കീദ് നൽകിക്കൊണ്ട് ഇറക്കിയ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞ ഹദീസുകളും അവരെന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. എന്നാൽ അവരുടെ തിന്മകൾ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ഹദീസ്, ഉദാഹരണത്തിന് അബൂദർഇൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല അൽജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സംശയമായി, അദ്ദേഹം ചോദിച്ചു, വ ഇൻ സന വ ഇൻ സറഖ, അയാൾ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ അയാൾക്ക് പുറത്തു കിട്ടുമോ? അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇൻ സന വ ഇൻ സറഖ. അദ്ദേഹം മൂന്ന് തവണ ചോദ്യം ആവർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ തവണ പറഞ്ഞു, വ ഇൻ സന വ ഇൻ സറഖ അലാ റഗ്മി അൻഫി അബി ദർ, അബൂദർ ഇഷ്ടമായിട്ടില്ലെങ്കിലും അവർ മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും സ്വർഗത്തിൽ പ്രവേശിക്കും.